ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേരുയരുന്നു,
ഒരായിരം പേരുയരുന്നു,
ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു,
രണാങ്കണത്തിൽ പടരുന്നു. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേരുയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു.
സുപ്രഭാതം. ഇന്ന് ജൂലൈ 31. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്നത്തെ ദിവസമാണ് ആദ്യമായിട്ട് ജനാധിപത്യത്തിൻ്റെ കൊല നടക്കുന്നത്. കൊല നടത്താൻ പലതരം ആയുധങ്ങളാണല്ലോ ഉപയോഗിക്കുക. ഈ കേസിൽ പ്രയോഗിച്ചത് അന്ന് വരെ ഒരിക്കലും തൊട്ടിട്ടില്ലാത്ത മൂർച്ചയുള്ള ഒരു കഠാരയായിരുന്നു, ആർട്ടിക്കിൾ 356. മുഴുവൻ ഗ്രഹിക്കാനായി സംഭവങ്ങൾ ആദ്യം മുതൽക്ക് പറഞ്ഞു തുടങ്ങാം. ഇന്ദിരാഗാന്ധി ഫെബ്രുവരി 1959 കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുന്നു, 42 വയസ്സിൽ. അപ്പൻ രാജാവ്, താൻ രാജകുമാരി എന്ന പോലെയാണ് അന്നത്തെ കാലം. 2 മാസം കഴിഞ്ഞ് ഇന്ദിര കേരളം സന്ദർശിക്കുന്നു. ഭരണത്തിലിരിക്കുന്ന EMS കൂടാതെ കോൺഗ്രസ് പാർട്ടിക്കാരെയും കണ്ട് ലോക്കൽ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നു. സ്കൂളുകളും കോളേജുകളും നടത്തുന്ന മാനേജ്മെൻറ്റ് മുണ്ടശ്ശേരിയുടെ കേരള എഡ്യൂക്കേഷൻ ബില്ല് റദ്ദാക്കാൻ സുപ്രീം കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ തള്ളിക്കളയുന്നു. അങ്ങനെ രാഷ്ട്രപതിക്ക് ബില്ല് പാസ്സാക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം. ലോകമാസകലം ശീതയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ക്യാപിറ്റലിസ്റ്റ് അമേരിക്ക കമ്മ്യൂണിസ്റ്റ് റഷ്യയുമായി ചൂടുപിടിച്ച കോൾഡ് വാർ. ഇന്ദിരാഗാന്ധിയുടെ പൊതു പ്രഖ്യാപനം വരുന്നു, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ചൈനീസ് ഏജൻറ്റുകളാണ്. May 1 വിമോചന സമരസമിതി ജന്മമെടുക്കുന്നു. പ്രക്ഷോഭങ്ങൾ, സമരമുറകൾ, ചിലയിടത്ത് വെടിവെപ്പും മരണങ്ങളും. അമേരിക്കയുടെ അന്നത്തെ അംബാസഡർ എൽസ്വർത്ത് ബങ്കർ ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തു. കാരണം പറഞ്ഞത് USSR കേരളത്തിലെയും ഇന്ത്യയിലെ മറ്റ് ഇടങ്ങളിലെയും കമ്മ്യൂണിസ്റ്റുകളെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ്. പിൽക്കാലത്ത് ഇന്ത്യയിൽ US അംബാസഡറായിരുന്ന മര്യാദക്കാരൻ പാട്രിക് മൊയ്നിഹാൻ തൻ്റെ എ ഡേഞ്ചറസ് പ്ലേസ് എന്നുള്ള പുസ്തകത്തിൽ പച്ചയ്ക്ക് എഴുതിയിട്ടുണ്ട്, CIA ധാരാളം പണം കൊടുത്തു സഹായിച്ചു ഇന്ത്യയിൽ കമ്മ്യൂണിസം ഇല്ലാതാക്കാൻ. സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായ നെഹ്റുവിന് EMS ബഹുമാനമായിരുന്നു. കാരണം തന്നെ പോലെ വായനക്കാരനും ബുദ്ധിജീവിയും ആയതിനാൽ. പക്ഷേ രാജ്യത്തിൻ്റെ ശത്രുക്കളായ ചൈനയുടെ വലങ്കൈയാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞ് വാളും പൊക്കി ഗർജിച്ച് നിൽക്കുന്ന മകളോട് എന്ത് പറയണമെന്നറിയില്ല. നെഹ്റു EMS സംഭാഷണത്തിനായി കാശ്മീരിലെ സുഖവാസ സ്ഥലത്തിലേക്ക് ക്ഷണിച്ചു. നെഹ്റു തൻ്റെ ഐഡിയ EMS മുൻപാകെ നിരത്തി. വിമോചന സമിതിക്കാരുടെ നിലപാട് നാട്ടുകാരുടെ ഹിതത്തിന് എതിരെയാണ് എന്ന് താൻ തെളിയിച്ചാൽ മതി, അതിനായി രാജിവെച്ച് ഇലക്ഷൻ നടത്തുക. ഇലക്ഷനിൽ ജയിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും EMS നാട്ടുകാരുടെ ഒപ്പമാണെന്ന്. പോയി മൂഞ്ചടോ എന്ന് EMS പറഞ്ഞു കാണും. അക്കാലത്ത് ഡൽഹിയിലുണ്ടായിരുന്ന സ്വീഡിഷ് പത്രക്കാരൻ, അയാളുടെ മെമ്മോറിൽ തീൻമൂർത്തി ഭവനിൽ താൻ പങ്കുചേർന്ന ഒരു പ്രാതൽ ഇങ്ങനെയാണ് വിവരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ 4 പേരുണ്ട്. നെഹ്റു, ഇന്ദിര, ഫിറോസ് ഗാന്ധി, ഞാൻ. കേരളം എങ്ങനെയോ സംസാര വിഷയമായി. ഭാര്യയും ഭർത്താവും ചൂടായ വാക്തർക്കത്തിലായി. എന്നിട്ട് ഒടുവിൽ ഫിറോസ് അലറിപ്പറഞ്ഞു, You are a fascist. ഇന്ദിര ചാടി എണീറ്റു, I can't believe it. You call me a fascist. എന്നിട്ട് വാക്കൗട്ട് നടത്തി. നെഹ്റു ഏറെ ആദരിച്ചിരുന്ന ബുദ്ധിജീവി ഡോക്ടർ S. രാധാകൃഷ്ണൻ നെഹ്റുവിൻ്റെ ബയോഗ്രഫിയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹിസ് ഡെസിഷൻ ടു ഡിസ്മിസ് കേരള ഗവൺമെൻറ് ടാർണിഷ്ഡ് നെഹ്റുസ് റെപ്യൂട്ടേഷൻ ഫോർ എത്തിക്കൽ ബിഹേവിയർ ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഫ്രം എ ലോങ് ടേം വ്യൂ വീക്കൻഡ് ഹിസ് പൊസിഷൻ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലം. ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഇന്ത്യ ഈസ്റ്റ് പാകിസ്ഥാനിലും വെസ്റ്റ് പാകിസ്ഥാനിലും ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ അവരുടെ ഫോറിൻ മിനിസ്റ്റർ സുൽഫിക്കർ അലി ഭൂട്ടോ ഹെൻറി കിസിഞ്ചറിൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു പാകിസ്ഥാൻ ഇല്ലാതായി പോകാൻ വേണ്ടി ഇന്ത്യക്കെതിരെ പയറ്റാൻ അമേരിക്കയുടെ 7th ഫ്ലീറ്റ് ബേ ഓഫ് ബംഗാളിലേക്ക് വിടാൻ. അതനുസരിച്ച് സിംഗപ്പൂർ ഭാഗത്തു നിന്നും 7th ഫ്ലീറ്റ് ബേ ഓഫ് ബംഗാളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയെ വരട്ടാൻ. അപ്പോഴതാ കുറേ യുദ്ധക്കപ്പലുകളും ന്യൂക്ലിയർ സബ്മറീനുകളും അടങ്ങുന്ന മറ്റൊരു ഫ്ലീറ്റ് അമേരിക്കയെ കണ്ണുരുട്ടി കാണിക്കാൻ എത്തിയിരിക്കുന്നു. ഇളിഭ്യരായി നിക്സന്റെ പട പൂച്ച പോലെ മടങ്ങി. ആരാണ് ഇന്ത്യയെ ക്യാപിറ്റാലിസ്റ്റ് അമേരിക്കയിൽ നിന്നും രക്ഷിക്കാൻ എത്തിയത്? കമ്മ്യൂണിസ്റ്റ് റഷ്യ. ഇതിനായിരിക്കും സായിപ്പ് പറയുന്നത്, ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. മാളോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് അൺകോംപ്ലിക്കേറ്റഡ് ലോകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുമരകംകാരൻ.